ഓസ്ട്രേലിയയ്ക്ക് അകത്തും പുറത്തുമുള്ള പാർട്ട്ണർ വിസയ്ക്കായുള്ള അപേക്ഷകരുടെ പ്രോസസ്സിംഗ് സമയം കോവിഡിൻ്റെ സാഹചര്യത്തിലുള്ള യാത്രാ നിയന്ത്രണങ്ങൾ കാരണവും സാമൂഹിക അകലം പാലിക്കാനുള്ള നിയന്ത്രണങ്ങൾ കാരണവും കൂടുതൽ വൈകുന്നതായാണ് ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ആകെയുള്ള പാർട്ട്ണർ വിസ അപേക്ഷകളിൽ പകുതിയെണ്ണം മാത്രമാണ് ഗ്രാൻഡ് ചെയ്യപ്പെട്ടത്. ഇതേക്കുറിച്ചാണ് ഇന്ന് പരിശോധിക്കുന്നത്. സബ് ക്ലാസ് 309 പാർട്ട്ണർ വിസയുടെ കാര്യത്തിൽ വളരെയധികം കാലതാമസം നേരിടുന്നതായി AHWC ഇമിഗ്രേഷൻ ലോയേഴ്സിൽ പ്രിൻസിപ്പൽ ലോയറും മൈഗ്രേഷൻ ഏജന്റുമായ മാഗി ടാഫ് പറയുന്നു. കോവിഡ് വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ ശരാശരി 18 മാസം എന്നുള്ള പ്രോസസ്സിംഗ് സമയം ഏറെ വൈകുന്നതായാണ് കണക്കാക്കുന്നത്. ശരാശരി 18 മാസത്തെ പ്രോസസ്സിംഗ് സമയമാണ് ഈ വിസയ്ക്കുള്ളത്. എന്നാൽ കോവിഡിന്റെ സാഹചര്യത്തിൽ ഇത് ഏറെ കൂടിയിരിക്കുകയാണെന്ന് മാഗി ടൈഫ് പറയുന്നു.
Even before the COVID period, they were taking an extraordinarily long amount of time. But since the COVID period, it almost seems as if they have just suspended processing. If you look at the department's website, they say that the offshore partner visa should be processed in between 21 to 28 months. But in many, many cases, that is being exceeded considerably in our experience.
അതേസമയം ആകെയുള്ള അപേക്ഷകരിൽ പകുതി പാർട്ട്ണർ വിസകൾ മാത്രമാണ് ഇതുവരെ നൽകിയിട്ടുള്ളതെന്ന് മൈഗ്രേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓസ്ട്രേലിയയുടെ നാഷണൽ ഡയറക്ടർ ജോൺ ഹൂറിഗാൻ ചൂണ്ടിക്കാട്ടുന്നു. മഹാമാരി മൂലമുണ്ടായിരിക്കുന്ന ഈ കാലതാമസം നിരവധി പേർക്ക് അവരുടെ പങ്കാളിയെ നേരിൽ കാണാൻ തടസ്സമായി മാറിയിരിക്കുകയാണ്. ഓസ്ട്രേലിയയിലും വിദേശത്തുമുള്ള ഇവർക്ക് പലതരത്തിലുള്ള സമ്മർദ്ദത്തിന് ഇത് കാരണമാകുന്നുവെന്ന് ടാഫ് ചൂണ്ടിക്കാട്ടുന്നു. വിസ പ്രോസസിംഗ് സമയത്തെക്കുറിച്ച് വ്യക്തതയില്ലെന്നും ഇവർ കുറ്റപ്പെടുത്തുന്നു.
We are experiencing our clients having desperation feelings. They feel isolated. Some of them are desperate from a financial perspective, where they may have children as well. Some applicants are considerably worried about just starting a family because they may be getting older. We've also had people experiencing mental health problems because they just have no idea when all of this ordeal is going to end.
എന്നാൽ ഓഫ്ഷോർ വിസ അപേക്ഷകർക്ക് ഓസ്ട്രേലിയയിലേക്ക് യാത്ര ചെയ്യാൻ കഴിയുമെന്നാണ് ഹൂറിഗൻ പറയുന്നത്. ഒരു ഓസ്ട്രേലിയൻ പൗരന്റെയോ പെർമനന്റ് റെസിഡന്റിന്റെയോ പാർട്ട്ണർ എന്ന രീതിയിൽ സന്ദർശനം നടത്താനുള്ള അനുവാദം ഓസ്ട്രേലിയൻ ബോർഡർ ഫോഴ്സ് കമ്മീഷണറിൽ നിന്ന് തേടാവുന്നതാണെന്ന് അദ്ദേഹം പറയുന്നു. ഇതിനുശേഷം വിസിറ്റർ വിസയിലൂടെ ഓസ്ട്രേലിയയിലേക്ക് വരാമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്.
The problems start to arise in relation to de facto couples. The Australian Border Force Commissioner is approving those who have provided a tremendous amount of paperwork to show that they are in a de facto relationship. Those who have travelled backwards and forwards to Australia over a period of 1 or 2 or 3 years obviously can also show that evidence that they've got some sort of connection with Australia and with the Australian partner. For those who have never been here to Australia, it's going to come down to the level of documentation they have.
എന്നാൽ യാത്രാ നിയന്ത്രണങ്ങൾക്ക് ഇളവ് ലഭിക്കുന്നതിൽ നിരവധി അപേക്ഷകർക്ക് കടുത്ത വെല്ലുവിളി നേരിടുന്നതായാണ് ഹൂറിഗനും ടാഫും പറയുന്നത്. കോവിഡിന്റെ പ്രത്യേക സാഹചര്യത്തിൽ കർശനമായ നിയന്ത്രണങ്ങളിൽ ഇളവ് ലഭിക്കുന്നതിൽ തങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിന്നുള്ള അപേക്ഷകർക്ക് ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായി ഇവർ വ്യക്തമാക്കുന്നു. മറ്റൊരു പ്രശ്നത്തിലുള്ള സാധ്യത കൂടി ടാഫ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. യാത്രാ നിയന്ത്രണങ്ങൾ എടുത്തുമാറ്റിയതിനു ശേഷവും ഫിയാൻസെ വിസ ലഭിച്ചവർക്ക് അപേക്ഷകൾ വീണ്ടും സമർപ്പിക്കേണ്ടി വരാൻ സാധ്യതയുണ്ടെന്നാണ് ടാഫിന്റെ ആശങ്ക. എന്നാൽ ഇത് വേണ്ടി വരില്ല എന്നാണ് ഹൂറിഗൻ കരുതുന്നത്.
So before the bans are lifted, it's a matter of just approaching the department on the other end of this and getting the department to re-evidence the visa. We don't know exactly what all the processes will be involved, but I think in many cases the department will probably just simply reissue the visas. In some cases they may have to provide a new notice of intention to marry.
ഓൺഷോർ വിസ അപേക്ഷകരുടെ കാര്യത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. 5 വർഷം മുൻപാണ് പെറുവിൽ ജനിച്ച ലൂഷിയാനോയുടെയും ഇവിടെ ഓസ്ട്രേലിയൻ പങ്കാളി ഡ്രൂവിന്റെയും പാർട്ട്ണർ വിസ സമർപ്പിച്ചത്. ലൂഷിയാനോ വിസയുടെ കാലാവധിയിലും കൂടുതൽ രാജ്യത്ത് താമസിച്ചതിനാൽ ഇവരുടെ അപേക്ഷ ആദ്യം നിരസിക്കപ്പെടുകയായിരുന്നു. പിന്നീട് ഇത് അഡ്മിനിസ്ട്രേറ്റീവ് അപ്പീൽസ് ട്രിബ്യൂണലിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് ഈ അപേക്ഷ ഫെഡറൽ സർക്യൂട്ട് കോടതിയിലേക്കും എത്തുകയായിരുന്നു. എന്നാൽ ഈ അപേക്ഷ ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് അപ്പീൽസ് ട്രിബ്യൂണലിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇത്തരത്തിൽ നിരവധി കടമ്പകൾ കടക്കേണ്ടി വരുന്ന വളരെ ബുദ്ധിമുട്ടുള്ള ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഡ്രൂ പറയുന്നു.
People think it's just filling out two pages. It's actually a very lengthy process, and they can look into all different avenues about what side of the bed you sleep on, what toothbrush the person may use, do you have letters. They can look into SMS, they can look into phone call history, they can look into absolutely anything and everything that you can imagine.
എന്നാൽ പങ്കാളികൾ തമ്മിലുള്ള ബന്ധം വ്യക്തമായി നൽകുന്നതിനെ ആശ്രയിച്ചിരിക്കും പല അപേക്ഷകളുടെയും പുരോഗതിയെന്ന് ഹോറിഗൻ അഭിപ്രായപ്പെടുന്നു. പാർട്ട്ണർ വിസ ലോഡ്ജ് ചെയ്തതിന് ശേഷം പോലീസ് സർട്ടിഫിക്കറ്റ്, ആരോഗ്യ പരിശോധന എന്നിവ ആവശ്യമാണെന്ന കാര്യം ടാഫ് പറയുന്നു. പലപ്പോഴും ശരിയായ രേഖകൾ സമർപ്പിക്കുന്നതിൽ കോവിഡിന്റെ സാഹചര്യത്തിൽ വലിയ വെല്ലുവിളികൾ നേരിടുന്നതായി ഇവർ പറയുന്നു. പ്രത്യേകിച്ച് ബയോമെട്രിക് ഡാറ്റ വിദേശത്ത് നിന്ന് ലഭിക്കേണ്ട സാഹചര്യങ്ങളിൽ. പാർട്ട്ണർ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ശരിയായ രേഖകൾ തന്നെ സമർപ്പിക്കുന്നതിൽ ആദ്യം മുതൽ പ്രത്യേക ശ്രദ്ധ നൽകണമെന്ന കാര്യമാണ് ഇവർ മുന്നറിയിപ്പായി പറയുന്നത്. പല അപേക്ഷകർക്കും കടുത്ത വെല്ലുവിളികൾ കോവിഡിന്റെ സാഹചര്യത്തിൽ ഉയരുമ്പോൾ പാർട്ട്ണർക്കൊപ്പം ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യാൻ കഴിയുന്ന കാര്യത്തിൽ ഡ്രൂ ആശ്വസിക്കുകയാണ്.
I'm now in a bridging visa because after we passed the second hearing was terrible for us. They put me in a bridging visa and I received like a few months ago before the COVID started and they just need my police checks for the different countries that I used to live, Argentina and the US. So yeah, all those things are in process to come to Australia and after I submit all those papers, I will have the final answer or decision.
അപേക്ഷ നൽകിയതിനു ശേഷം കാത്തിരിക്കാനായി നൽകിയിരിക്കുന്ന കാലാവധിക്ക് മുൻപ് അപേക്ഷകരിൽ നിന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സിന് ലഭിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നില്ല എന്ന് ടാഫ് ചൂണ്ടിക്കാട്ടുന്നു.
They currently say if your processing time has been quoted as 21 to 28 months, the Department of Immigration would not respond to a query before the end of that 28 months. So it's really difficult for clients and for ourselves to know exactly where an application is before that period because we just cannot get any information from the Department of Immigration.
എന്നാൽ ഈ സമയത്ത് എല്ലാ രേഖകളും തെറ്റുകൂടാതെ സമർപ്പിക്കുന്ന കാര്യമാണ് വിസ അപേക്ഷകർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമെന്നും ഇവർ വ്യക്തമാക്കുന്നു. ഇനി ഡിഫാക്ടോ ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ടെറിറ്ററികളെയും സംസ്ഥാനങ്ങളെയും അറിയിക്കുന്നത് അപേക്ഷകരെ സഹായിക്കുമെന്നാണ് ടാഫ് ചൂണ്ടിക്കാട്ടുന്നത്. വിസയുമായി ബന്ധപ്പെട്ട ക്ലെയിമുകളിൽ ഇത് സഹായിക്കുന്നതിന് പുറമെ ഭാവിയിൽ യാത്രാ ഇളവുകൾ ലഭിക്കുന്നതിനും ഇത് സഹായിക്കാമെന്നാണ് ടാഫ് പറയുന്നത്. അതേസമയം ബ്രിഡ്ജിംഗ് വിസയുടെ സമയത്ത് ഷെഫായി ജോലി ചെയ്യുന്നതിനുള്ള വർക്ക് റൈറ്റ്സ് ലൂഷിയാനോയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. വിസ വൈകാതെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ലൂഷിയാനോ. അതേസമയം വിസ ലഭിക്കുന്ന കാര്യത്തിൽ എത്രയും പെട്ടെന്ന് വ്യക്തത ലഭിക്കാനായി കാത്തിരിക്കുകയാണ് ഡ്രൂ.
Right now it's been a very challenging thing. There's never been a end-term goal because you have to basically reassess and reassess and reassess every 4 to 6 weeks or 6 to 8 months or in this case it's been the last 5 years. So we've never been able to really lock down that final goal, which is to settle down and really establish roots here in Australia with Feliciano and myself.
SBS-ന് വേണ്ടി എയ്മി ചിയൻ യു വാങ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടാണ് ഇത്. ഈ റിപ്പോർട്ടിൽ കേട്ട ലൂഷിയാനോയുടെയും ഡ്രൂവിന്റെയും വിസാസംബന്ധമായ കഥ മറ്റു പല കുടിയേറ്റാനുഭവങ്ങൾക്കൊപ്പം SBS ടിവിയിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്ന ഹൂ ഗെറ്റ്സ് ടു സ്റ്റേ ഇൻ ഓസ്ട്രേലിയ എന്ന 4 ഭാഗങ്ങളിലുള്ള ഡോക്യുമെന്ററി സീരീസിൽ കാണാവുന്നതാണ്. ജൂലൈ 1 ബുധനാഴ്ച 8:30 ആദ്യ എപ്പിസോഡ് പുറത്തുവിട്ടത്. ശ്രോതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഈ റിപ്പോർട്ടിൽ നൽകിയിരിക്കുന്ന അഭിപ്രായങ്ങൾ പൊതുവായിട്ടുള്ളതാണ്. എല്ലാ സാഹചര്യങ്ങളിലും ഇതിലെ നിർദ്ദേശങ്ങൾ ബാധകമാകണമെന്നില്ല. വിസ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് നേരിട്ട് വിദഗ്ധരെ ബന്ധപ്പെടേണ്ടതാണ്.